2022 March 13 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. യു തിരഞ്ഞെടുപ്പിന്റെ ഫലശ്രുതി. ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കറ്റ് എ ജയശങ്കർ എഴുതുന്നു, അഭിപ്രായ സർവേകളെയും എക്സിറ്റ് പോൾ സൂചനകളെയും സാധൂകരിക്കുന്ന ജനവിധിയാണ് 5 സംസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടായത്. രാജ്യം ഉറ്റുനോക്കിയ പഞ്ചാബിൽ കോൺഗ്രസിന്റെയും അകാലിദളിന്റെയും അടിത്തറ തകർന്നു. പ്രകാശ് സിംഗ് ബാദൽ, മകൻ സുഖ്ബീന്ദർ സിംഗ് ബാദൽ, മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി, ക്രിക്കറ്റ് താരം നവ്ജോത് സിംഗ് സിദ്ദു, മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് എന്നിവരൊക്കെ ദയനീയമായി തോറ്റു. അമരീന്ദർ സിംഗിന്റെ പാർട്ടിയുമായി കൂട്ടുചേർന്ന BJPയും നിലംപരിശായി. ബദൽ രാഷ്ട്രീയം മുന്നോട്ടുവയ്ക്കുന്ന ആം ആദ്മി പാർട്ടിയെ ജനം രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു. ഡൽഹിയിൽ വിജയിച്ച പരീക്ഷണം പഞ്ചാബിലേക്കും വ്യാപിക്കുകയാണ്. അഴിമതിയില്ലാത്ത കാര്യക്ഷമത കൂടുതലുള്ള സർക്കാർ അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കർഷക സമരം ഉഴുതുമറിച്ച പഞ്ചാബിൽ വിഘടനവാദത്തിന്റെയും വിഭജനവാദത്തിന്റെയും വിത്തുകൾ മുളയ്ക്കുകയില്ല എന്നും പ്രത്യാശിക്കാം. മുഖ്യമന്ത്രിമാരെ മാറിമാറി പരീക്ഷിച്ച ഉത്തരാഖണ്ഡിൽ BJP വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തി. വമ്പിച്ച വിജയത്തിനിടയിലും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തോറ്റു. മണിപ്പൂരിലും കനത്ത ഭൂരിപക്ഷത്തോടെ BJP ഭരണം നിലനിർത്തി. വടക്കുകിഴക്കൻ മേഖലയിലും തങ്ങൾ വൻശക്തിയായി മാറിയെന്ന് തെളിയിച്ചു. ഗോവയിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ചെറുകക്ഷികളുടെയും സ്വതന്ത്രരുടെയും പിന്തുണയോടെ ഭരണമുറപ്പിച്ചു. തിരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിലും ഏറ്റവും പ്രധാനം ഉത്തർപ്രദേശായിരുന്നു. രാജ്യത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം. ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാർ പ്രതിനിധീകരിക്കുന്ന പ്രദേശം. അവിടെ പ്രധാന മത്സരം BJPയും SPയും തമ്മിലാണെന്നും മുൻതൂക്കം BJPക്കാണെന്നും പകൽ പോലെ വ്യക്തമായിരുന്നു. നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം, അമിത്ഷായുടെ പിഴയ്ക്കാത്ത തന്ത്രങ്ങൾ, യോഗി ആദിത്യനാഥിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ, ജാതിയും ഉപജാതിയും കണക്കുകൂട്ടിയുള്ള സ്ഥാനാർത്ഥി നിർണയം, പണത്തിന്റെ ധാരാളിത്തം, എല്ലാറ്റിനുമുപരി തീവ്ര ഹിന്ദുത്വം, 20% 80% ഭരിക്കാൻ പോകുന്നുവെന്ന ആശങ്ക, അതോടൊപ്പം ഉത്തർപ്രദേശിനെ കാശ്മീരോ ബംഗാളോ കേരളമോ ആക്കി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന ഉപദേശം, മേൽപ്പറഞ്ഞ എല്ലാ ചേരുവകളും വളരെ കൃത്യമായിരുന്നു. അങ്ങനെ BJPക്ക് വലിയ മുൻകൈ കിട്ടി. യോഗി ആദിത്യനാഥിന് ഒത്ത എതിരാളിയല്ല അഖിലേഷ് യാദവ്. അദ്ദേഹത്തിന്റെ പാർട്ടി പ്രധാനമായും യാദവരുടെയും മുസ്ലിങ്ങളുടെയും കൂട്ടുകൃഷിയാണ്. കൂടെ പടിഞ്ഞാറൻ UPയിലെ ജാട്ടുകളുടെ പാർട്ടിയായ രാഷ്ട്രീയ ലോക്ദളിനെയും മറ്റേതാനും ചെറുകക്ഷികളെയും ചേർത്ത് മഴവിൽ മുന്നണിയുണ്ടാക്കി BJPയെ നേരിടാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ തീവ്ര ഹിന്ദുത്വം, അതിലുപരി മുസ്ലിം വിരുദ്ധ വികാരം ഈ കൂട്ടുകെട്ടിനെ തീർത്തും നിഷ്പ്രഭമാക്കി. മുലായം സിംഗ് യാദവിനെ പോലും വെറുപ്പിച്ച 2012-2017 കാലത്തെ അഖിലേഷിന്റെ ഭരണം വോട്ടർമാർ ഓർമ്മിച്ചിരിക്കാം. പ്രത്യേകിച്ച് അക്കാലത്തെ അതിരൂക്ഷമായ ക്രമസമാധാന തകർച്ചയും യാദവേതര സമുദായങ്ങൾ അനുഭവിച്ച വിവേചനവും. അസദുദ്ദീൻ OYC യുടെ മുസ്ലിം മജ്ലിസ് 100-ലധികം സ്ഥാനാർത്ഥികളെ നിർത്തിയത് BJPയെ സഹായിക്കാൻ വേണ്ടിയാണെങ്കിലും അല്ലെങ്കിലും SPയുടെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കി. കർഷക സമരം ആളിക്കത്തിയ പശ്ചിമ UPയിലെ ജാട്ട് മേഖലയിൽ പോലും സമാജ്വാദി പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ലഖിംപൂർ ഖേരിയിലെ എല്ലാ മണ്ഡലങ്ങളിലും BJP വിജയിച്ചു. 4 MLA മാർക്കൊപ്പം BJP വിട്ട് SPയിലെത്തിയ സ്വാമി പ്രസാദ് മൌര്യ സ്വന്തം മണ്ഡലത്തിൽ പരാജിതനായി. മുസ്ലിം വോട്ടുകൾ SPയിൽ കേന്ദ്രീകരിച്ചത് BJPയുടെ ജോലി എളുപ്പമാക്കി. ബഹുജൻ സമാജ് പാർട്ടിയുടെ ദളിത് വോട്ട് ബാങ്ക് വളരെ ശുഷ്കിച്ചു. പട്ടികജാതി പട്ടിക വിഭാഗക്കാരുടെ വോട്ടുകൾ മൊത്തം BJPയിലേക്ക് ഒഴുകി. മായാവതിക്കാണെങ്കിൽ BJP ജയിച്ചാലും SP ജയിക്കരുതെന്നേ നിർബന്ധമുണ്ടായിരുന്നുള്ളൂ. ഗംഗാസമതലത്തിലെമ്പാടും കോൺഗ്രസ് പാർട്ടി അപ്രസക്തമാണ്. UPയിലെ കഥ പറയാനുമില്ല. പ്രിയങ്ക ഗാന്ധി ഒട്ടേറെ റാലികളും റോഡ് ഷോയും നടത്തിയത് വെറുതെയായി. 2012 രാഹുൽ ഗാന്ധി നേരിട്ട അതേ തിരിച്ചടി ഇത്തവണ പ്രിയങ്ക ഏറ്റുവാങ്ങി. റായ്ബറേലിയിലും അമേഠിയിലും വരെ BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അങ്ങനെ പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു. ഉത്തർപ്രദേശിൽ വീണ്ടും കാവിക്കൊടി പാറി. 5-ൽ 4 സംസ്ഥാനങ്ങളിലും നേടിയ വമ്പിച്ച വിജയം ദേശീയ രാഷ്ട്രീയത്തിൽ BJPയെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഉണ്ടെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ പൊതുവിലും കോൺഗ്രസ് പ്രത്യേകിച്ചും നിഷ്പ്രഭമായിരിക്കുന്നു. അതിന്റെ പ്രതിധ്വനി പാർലമെന്റിനകത്തും പുറത്തുമുണ്ടാകും. സുപ്രീംകോടതിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും കാവി രാഷ്ട്രീയത്തോട് കൂടുതൽ വിധേയത്വം പ്രകടിപ്പിക്കാനാണ് സാധ്യത. ഭാരതീയ ജനതാ പാർട്ടിക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെയും നേരിടാൻ കഴിയും. രാജ്യസഭയിലും അവരുടെ അംഗബലം വർദ്ധിക്കും. ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ദേശീയ രാഷ്ട്രീയത്തിലെ സെമിഫൈനലായാണ് കണക്കാക്കുന്നത്. 2012 യു പി പിടിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. 2014 ആ പാർട്ടി രാജ്യത്തെമ്പാടും കടപുഴകി. 2017 യു പിയിൽ ബിജെപി ഭൂരിപക്ഷം നേടി. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവർ ഭൂരിപക്ഷം നിലനിർത്തി. 2022 ഇതാ വീണ്ടും ബിജെപി യു പി നിലനിർത്തിയിരിക്കുന്നു. അതേ അവസ്ഥ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. ബിജെപി ജയിക്കുന്നു എന്നതിനേക്കാൾ പ്രതിപക്ഷ കക്ഷികൾ തകരുന്നു എന്നതാണ് പ്രസക്തവും പ്രധാനവും. ഗംഗാ സമതലത്തിൽ നിന്ന് കോൺഗ്രസ് കുടിയൊഴിഞ്ഞിട്ട് ഏറെക്കാലമായി. എസ് പി, ബി എസ് പി, ആർ ജെ ഡി, ആർ എൽ ഡി മുതലായ പ്രാദേശിക കക്ഷികൾക്ക് ഒറ്റയ്ക്കോ കൂട്ടായോ ബിജെപിയെ നേരിടാൻ ശക്തിയില്ലതാനും. ബിജു ജനതാദൾ, വൈ എസ് ആർ കോൺഗ്രസ്, തെലങ്കാന രാഷ്ട്രസമിതി എന്നിങ്ങനെ ബിജെപിയെ വെറുപ്പിക്കാതെ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന പ്രാദേശിക കക്ഷികൾ വേറെയുമുണ്ട്. ബദൽ രാഷ്ട്രീയം മുന്നോട്ടുവയ്ക്കുന്ന ആം ആദ്മി പാർട്ടി ഉത്തരേന്ത്യയിലെ ചില പോക്കറ്റുകൾക്കപ്പുറം വളർന്നിട്ടുമില്ല. ഒരു കാലത്ത് ശക്തമായിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ന് സഹ്യപർവ്വതത്തിന് ഇപ്പുറം ചെറിയൊരു ഭൂപ്രദേശത്ത് ഒതുങ്ങിയിരിക്കുന്നു. ബിജെപിയുടെ ശക്തിയേക്കാൾ പ്രതിപക്ഷത്തിന്റെ ശിഥിലീകരണമാണ് വിജയത്തുടർച്ചയ്ക്ക് നിദാനമാകുന്നത്. 2002 2007 2012 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേടിയ വമ്പിച്ച വിജയമാണ് നരേന്ദ്രമോദിയെ ബിജെപിയിൽ അജയ്യനാക്കിയത്. ഗുജറാത്തിനേക്കാൾ എത്രയോ വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഈ വിജയത്തോടെ യോഗി ആദിത്യനാഥ് മോദിയുടെ പിൻഗാമിയാകുമെന്ന വിശ്വാസം കൂടുതൽ ശക്തമായി. അദ്ദേഹത്തിന് 49 വയസ്സേ പ്രായമുള്ളൂ. ഉത്തർപ്രദേശിൽ ഒരു തവണ കൂടി വിജയം വരിക്കാൻ കഴിഞ്ഞാൽ യോഗി പിടിച്ചാൽ കിട്ടാത്ത നിലയിലെത്തും. ആ സാധ്യത തള്ളിക്കളയാനും വയ്യ.